2019 ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. കേന്ദ്ര ബജറ്റ് 2019, ശമ്പള വരുമാനക്കാരുടെ ആദായ നികുതി ബാധ്യത എങ്ങനെ കണക്കാക്കാം? ഡോക്ടർ എം ശാർങ്കധരൻ തയ്യാറാക്കിയ ലേഖനം. ശമ്പള വരുമാനക്കാർ വാർഷിക വരുമാനം മുൻകൂർ തിട്ടപ്പെടുത്തി ഓരോ മാസവും നികുതി തുക കുറവ് ചെയ്താണ് ശമ്പളം വാങ്ങേണ്ടത്. ആദായ നികുതി നിയമം ഇത് നിയമപരമായ ബാധ്യത ആക്കി മാറ്റിയിട്ടുണ്ട്. 2019-20 സാമ്പത്തിക വർഷത്തിലെ വരുമാനത്തിൽ, അതായത് 2020-21 അസസ്മെന്റ് വർഷത്തേക്കുള്ളത് കഴിഞ്ഞ മാർച്ച് മാസത്തെ ശമ്പളം ഏപ്രിൽ മാസത്തിൽ വാങ്ങിയപ്പോൾ മുതൽ നിയമപരമായ നികുതി തുക ഓരോ മാസവും കുറവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഭൂരിപക്ഷ ശമ്പള വരുമാനക്കാരും ഇടക്കാല ബഡ്ജറ്റിൽ അനുവദിച്ചു കിട്ടിയതിനു പുറമെ മറ്റിളവുകളും കിഴിവുകളും സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇക്കഴിഞ്ഞ 3 മാസം തള്ളി നീക്കിയത്. ചിലർക്കെങ്കിലും മറ്റൊരു സന്ദേഹവും ഉണ്ടായിരുന്നു. 5 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതി ബാധ്യത ഇല്ല എന്നതായിരുന്നു ആ സന്ദേഹം. വാർത്താമാധ്യമങ്ങളിൽ വന്ന വിവരങ്ങളാണ് ഇങ്ങനെയൊരു ശങ്കയ്ക്ക് വഴിതെളിയിച്ചത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്ക് വ്യക്തത വന്നിരിക്കുന്നു. നിയമപരമായ ഇളവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നികുതി ബാധ്യതയുള്ള വരുമാനം 5 ലക്ഷം എന്ന നിലയിലെത്തിച്ചാൽ നികുതി ഒടുക്കേണ്ടതില്ല. മറിച്ച് നികുതി ബാധ്യതയുള്ള വരുമാനം 5 ലക്ഷം രൂപയ്ക്ക് മീതെയെങ്കിൽ മറ്റൊരു ചിത്രമാണ് തെളിയുക. ആ സന്ദർഭത്തിൽ 2.5 ലക്ഷം രൂപയ്ക്ക് മേൽ 5 ലക്ഷം വരെയുള്ള തുകയ്ക്ക് 5% നിരക്കിലും 5 ലക്ഷത്തിന് മീതെ 10 ലക്ഷം രൂപ വരെ 20% നിരക്കിലും 10 ലക്ഷത്തിന് മീതെ വരുന്ന തുകയ്ക്ക് 30% നിരക്കിലും നികുതി ബാധ്യത ഉണ്ട്. ഒപ്പം നിശ്ചിത നിരക്കുകൾ അനുസരിച്ച് കണക്കാക്കുന്ന തുകയുടെ 4% സർചാർജും കൂടി ചേർത്താണ് നികുതി തുക തിട്ടപ്പെടുത്തേണ്ടത്. ശമ്പള വരുമാനക്കാർക്ക് 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി ഇളവ് അനുവദിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ നികുതിദായകൻ പ്രയോജനപ്പെടുത്തുന്ന നികുതി ഇളവുകളും കിഴിവുകളും കണക്കിലെടുത്ത് പട്ടിക 1 കൊടുത്തിരിക്കുന്ന കണക്കുകളെ ആശ്രയിച്ച് എളുപ്പത്തിൽ നികുതി ബാധ്യത കണക്കാക്കാം. നികുതി ബാധ്യതയോടൊപ്പം വിദ്യാഭ്യാസ ആരോഗ്യ സെസ് 4% കൂടി ചേർത്താണ് നികുതി തുക തിട്ടപ്പെടുത്തുക. 2019-20 സാമ്പത്തിക വർഷത്തിലെ ശമ്പള വരുമാനക്കാരുടെ ആദായ നികുതി ബാധ്യത. മൊത്ത വരുമാനം 9,25,000 ഉള്ള ആൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ, ഭവന വായ്പാ പലിശ 2 ലക്ഷം രൂപ, പ്രൊവിഡന്റ് ഫണ്ട്, LIC പ്രീമിയം തുടങ്ങിയ ഇനങ്ങളിലെ നിക്ഷേപം 1,50,000 രൂപ, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 25,000 രൂപ, നികുതി ബാധ്യതയുള്ള വരുമാനം 5 ലക്ഷം രൂപ, നികുതി കിഴിവ് 2.5 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷത്തിനകവുമുള്ള തുകയ്ക്ക് 12,500 രൂപ, നികുതി ബാധ്യത ഇല്ല. എന്നാൽ മൊത്ത വരുമാനം 10 ലക്ഷം രൂപയുള്ളയാൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ, ഭവന വായ്പാ പലിശ 2 ലക്ഷം രൂപ, പ്രൊവിഡന്റ് ഫണ്ട്, LIC പ്രീമിയം തുടങ്ങിയ ഇനങ്ങളിലെ നിക്ഷേപം 1,50,000 രൂപ, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 25,000, നികുതി ബാധ്യതയുള്ള വരുമാനം 5,75,000 രൂപ, നികുതി കിഴിവ് ഇല്ല, നികുതി ബാധ്യത 27,500 രൂപ. മൊത്തം വരുമാനം 15 ലക്ഷം രൂപയുള്ളയാൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ, ഭവന വായ്പാ പലിശ 2 ലക്ഷം രൂപ, പ്രൊവിഡന്റ് ഫണ്ട്, LIC പ്രീമിയം തുടങ്ങിയ ഇനങ്ങളിലെ നിക്ഷേപം 1,50,000 രൂപ, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 25,000 രൂപ, നികുതി ബാധ്യതയുള്ള വരുമാനം 10,75,000 രൂപ, നികുതി കിഴിവ് ഇല്ല, നികുതി ബാധ്യത 1,35,000 രൂപ. ഇതുവരെ സൂചിപ്പിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഇടക്കാല ബഡ്ജറ്റിൽ അനുവദിച്ചിരുന്നത് സമ്പൂർണ്ണ ബഡ്ജറ്റിലും അതേ നിലയിൽ തുടരുമെന്ന് വ്യക്തമാക്കിയവയാണ്. ഇതോടൊപ്പം സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ചില ആദായ നികുതി ഇളവുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സ്വന്തം താമസത്തിനു വേണ്ടി ഭവന വായ്പ 2020 മാർച്ച് 31 വരെ എടുക്കുന്നതിൽ പലിശ ഭാഗത്തിന് 1,50,000 രൂപയുടെ അധിക ഇളവ് ഉണ്ടാകും. അതായത് ഇപ്പോൾ നിലവിലുള്ള 2 ലക്ഷം രൂപയ്ക്ക് പുറമെ 1,50,000 രൂപയുടെ അധിക ഇളവ് വന്നിരിക്കും. ഭവന നിർമ്മാണത്തിന് മൊത്തം ചെലവ് 45 ലക്ഷത്തിൽ അധികരിക്കാനാകില്ല എന്ന വ്യവസ്ഥ കൂടിയുണ്ട്. പട്ടിക 1 പറഞ്ഞിരിക്കുന്നതിന് പുറമെ ചില ഇളവുകൾ കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച് സാമാന്യ വിവരം പട്ടിക 2 കൊടുത്തിട്ടുണ്ട്. ആദായ നികുതി സംബന്ധിച്ച് ശമ്പള വരുമാനക്കാരായ നികുതിദായകർ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വിവരങ്ങളും മറ്റു അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആധികാരിക വിവരങ്ങളും ഉപയോഗപ്പെടുത്തി വേണം നികുതി ആസൂത്രണം നടത്തേണ്ടത്. നിയമബാധ്യത നിറവേറ്റുന്നതോടൊപ്പം വർഷാവസാനം വൻതുക അടയ്ക്കേണ്ടി വരുന്ന വൈഷമ്യം ഒഴിവാക്കാനും ഇത് സഹായകമാകും. വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം കൂടി സർക്കാരിന് നൽകുന്നുവെന്ന് മനസ്സിലാക്കി നികുതി ബാധ്യത ഒരു അസൗകര്യമായി കാണാതിരിക്കുക. സാമാന്യനെയുള്ള ആദായ നികുതി ഇളവുകൾ. ഭവന വായ്പ 24-ാം വകുപ്പ് 2 ലക്ഷം രൂപ. ഭവന വായ്പ പുതുതായി ചേർത്തത് വ്യവസ്ഥ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. 1,50,000 രൂപ. ദേശീയ പെൻഷൻ ഫണ്ട് 80 CCD 50,000. അംഗവൈകല്യമുള്ള ആശ്രിതരുടെ ചികിത്സാ ചെലവ് 80 DD. സാധാരണയെക്കാളും കൂടുതൽ വൈകല്യം. 75,000 125,000 രൂപ. നികുതിദായകന്റെ അംഗവൈകല്യം സാധാരണ നിലയിൽ കൂടിയ തോതിൽ 75,000 125,000 രൂപ. സേവിംഗ്സ് അക്കൌണ്ട് നിക്ഷേപം പലിശ മുതിർന്ന പൌരന്മാർക്ക് മാത്രം 80 TTB 50,000 രൂപ. 60 വയസ്സിന് താഴെയുള്ളവർക്ക് 80 TTA 10,000 രൂപ. ഇലക്ട്രിക് വാഹനങ്ങളുടെ വായ്പാ പലിശ പുതിയത് 150,000 രൂപ. സംഭാവന അംഗീകൃത സ്ഥാപനങ്ങൾക്ക് ചെക്ക് മുഖാന്തരം മാത്രം. സംഭാവന തുക വരുമാനത്തിന്റെ 10% കവിയരുത്, 50%. വീട്ടുവാടക ചില വ്യവസ്ഥകൾക്ക് വിധേയമായി. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം നികുതിദായകന് 25,000 രൂപ. മുതിർന്ന പൌരന്മാരായ മാതാപിതാക്കളുടെ പേരിൽ 25,000 രൂപ. ഏറ്റവും മുതിർന്ന പൌരന്മാർക്ക് 50,000. 60 മുതൽ 80 വയസ്സുള്ളവർ മുതിർന്ന പൌരന്മാരും 80 വയസ്സിനുമേൽ പ്രായമുള്ളവർ ഏറ്റവും മുതിർന്ന പൌരന്മാരുമാണ്. മുതിർന്ന പൌരന്മാർക്ക് 3,00,000 രൂപയുടെയും ഏറ്റവും മുതിർന്ന പൌരന്മാർക്ക് 5,00,000 രൂപയുടെയും സ്വന്തം വരുമാനത്തിന് നികുതി ബാധ്യത ഇല്ല.